Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. രോഗത്തിന് മരുന്നുണ്ടായിട്ടും അത് എല്ലാവർക്കും ലഭിക്കാത്ത അവസ്ഥ നൈതികമായി അനീതിയാണെന്ന് മാർപ്പാപ്പ. മരുന്ന് മേടിക്കാൻ കഴിവില്ലാത്തവർക്ക് ഔഷധം സൌജന്യമായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2000 ഒരു സംഘം യുവ ഫാർമസിസ്റ്റുകൾ മരുന്ന് സംഭരണ സംരംഭമായി ആരംഭിച്ച ഔഷധ ബാങ്കിന്റെ 200 പ്രതിനിധികളടങ്ങിയ സംഘത്തെ ശനിയാഴ്ച വത്തിക്കാനിൽ സ്വീകരിച്ച് സംബോധന ചെയ്യവെയാണ് ഫ്രാൻസിസ് പാപ്പ ഇത് പറഞ്ഞത്. ദരിദ്രാവസ്ഥയിൽ ജീവിക്കുന്നവൻ എല്ലാ തരത്തിലും ദാരിദ്ര്യം അനുഭവിക്കുന്നുവെന്നും അവന് മരുന്നുകളുടെ അഭാവവും ഉണ്ടാകുന്നുവെന്നും അങ്ങനെ അവന്റെ ആരോഗ്യാവസ്ഥ വഷളാകുന്നുവെന്നും പാപ്പ പറഞ്ഞു. പണമില്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ ചില ഔഷധങ്ങൾ ലഭ്യമല്ലാത്തതിനാലും ചികിത്സിക്കാൻ കഴിയാതെ വരുന്ന അപകടം ചിലപ്പോഴൊക്കെ ഉണ്ടാകാറുണ്ട് എന്ന വസ്തുത അനുസ്മരിച്ച പാപ്പ ഔഷധ സംബന്ധിയായ പാർശ്വവത്കരണമുണ്ടെന്ന് കുറ്റപ്പെടുത്തി. ഈ പ്രാന്തവത്കരണം രാഷ്ട്രങ്ങൾക്കിടയിലും ജനതകൾക്കിടയിലുമുള്ള വിടവ് വർദ്ധമാനമാക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. മറ്റിടങ്ങളിൽ ലഭ്യമായ മരുന്നുകൾ തങ്ങൾ പാർക്കുന്നിടങ്ങളിൽ ഇല്ലാത്തതുമൂലം ലോകത്തിൽ മരണമടയുന്ന കുട്ടികളും മുതിർന്നവരും നിരവധിയാണെന്ന വസ്തുതയും ഖേദപൂർവ്വം അനുസ്മരിച്ച പാപ്പ നിസ്സംഗതയുടെ ആഗോളവത്കരണത്തിന്റെ അപായം ഇവിടെ ആവിഷ്കൃതമാകുകയാണെന്ന് പറഞ്ഞു. പരിചരണത്തിന്റെ ആഗോളവത്കരണമാണ്, അതായത് നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന ഔഷധങ്ങൾ ലഭ്യമാക്കുകയാണ് ഇവിടെ വേണ്ടതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. നൈയമികവും സാമ്പത്തികവുമായ നിർണയങ്ങളിലൂടെ സർക്കാരുകൾ ഉപരിനീതി വാഴുന്നതും പാവങ്ങളെ കൈവിടാത്തതുമായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. കോവിഡ് 19 വസന്ത അനേകരുടെ ജീവൻ അപഹരിച്ചതും ഈ മഹാമാരിയുടെ ഫലമായ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ മുന്നോട്ടു പോകണമെന്നറിയാത്ത കൂടുതൽ ദരിദ്രരെ സൃഷ്ടിക്കുന്നതും പാപ്പ അനുസ്മരിച്ചു. മരുന്ന് സമാഹരണ ദിനാചരണത്തെക്കുറിച്ചും സൂചിപ്പിച്ച പാപ്പ അത് മഹാമനസ്കതയുടെയും വിഭവങ്ങൾ പങ്കുവയ്ക്കലിന്റെയും മാതൃകയാണെന്ന് പ്രസ്താവിച്ചു. ദൈവത്തിന്റെ ഉപകരണങ്ങളാകാൻ അവിടുന്ന് നമ്മെ വിളിച്ചിരിക്കുന്നുവെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു. സൃഷ്ടിയുടെ കാലം എന്ന ഹാഷ്ടാഗോടുകൂടി ശനിയാഴ്ച കണ്ണുചേർത്ത ട്വിറ്റർ സന്ദേശത്തിലാണ് ഫ്രാൻസിസ് പാപ്പായുടെ ഈ ഓർമ്മപ്പെടുത്തലുള്ളത്. പിതാവായ ദൈവത്തിന്റെ ഉപകരണങ്ങളാകാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഗ്രഹം അവിടുന്ന് സൃഷ്ടികർമ്മവേളയിൽ വിഭാവനം ചെയ്തതുപോലെ ആയിത്തീരുന്നതിനും സമാധാനത്തിന്റെയും സൌന്ദര്യത്തിന്റെയും സമ്പൂർണതയുടെയുമായ അവിടുത്തെ പദ്ധതിക്കനുസൃതമാകുന്നതിനും വേണ്ടിയാണ് അത് എന്നാണ് പാപ്പ കുറിച്ചിരിക്കുന്നത്. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തിയാർജ്ജിച്ചിരിക്കുന്ന കിഴക്കേ യൂറോപ്യൻ നാടായ ബെലാറസിൽ നീതിപൂർവകവും സമാധാനപരവുമായ പരിഹാരം കണ്ടെത്തുന്നതിനായി പരിശ്രമിക്കാനുള്ള അഭ്യർത്ഥന പരിശുദ്ധ സിംഹാസനം നവീകരിക്കുന്നു. സ്വിറ്റ്സർലൻഡിലെ ജനീവ പട്ടണത്തിൽ ഐക്യരാഷ്ട്രസഭയ്ക്കുള്ള കാര്യാലയത്തിലും ഇതര അന്താരാഷ്ട്ര സംഘടനകളിലും പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകനായ ആർച്ച് ബിഷപ്പ് ഇവാൻ യുർക്കോവിച്ച് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സമിതിയുടെ 45 യോഗത്തെ വെള്ളിയാഴ്ച സംബോധന ചെയ്യവെയാണ് ഈ അഭ്യർത്ഥന നടത്തിയത്. ആത്മാർത്ഥമായ സംഭാഷണം, അക്രമരാഹിത്യം, നീതിയോടും അവകാശങ്ങളോടുമുള്ള ആദരവ് എന്നിവ അന്നാട്ടിലെ സാമൂഹ്യ രാഷ്ട്രീയ പിരിമുറുക്കം അവസാനിപ്പിക്കുന്നതിന് അനിവാര്യ വ്യവസ്ഥകളായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി വത്തിക്കാന്റെ സാമ്പത്തിക കാര്യാലയത്തിന്റെ മേധാവി ഈശോസഭാ വൈദികൻ ഹുവാൻ അന്തോണിയോ ഗരേരയും ഇടക്കാല ഓഡിറ്റർ ജനറൽ അലസാന്ദ്രോ കസേനിസ് റിഗേനിയും ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. പരിശുദ്ധ സിംഹാസനത്തിന്റെ വാർത്താവിതരണ കാര്യാലയമായ പ്രസ് ഓഫീസാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. സാമ്പത്തിക കാര്യങ്ങളിലുണ്ടാകാവുന്ന അഴിമതിയുടേതായ അപകട സാധ്യതകൾ തിരിച്ചറിയുക, സുതാര്യത ഉറപ്പുവരുത്തുന്നതും പരിശുദ്ധ സിംഹാസനവും വത്തിക്കാൻ സംസ്ഥാനവും ഒപ്പുവയ്ക്കുന്ന പൊതുകരാറുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതുമായ അടുത്തിടെ പ്രാബല്യത്തിലായ നിയമവ്യവസ്ഥകൾ കാര്യക്ഷമമായി നടപ്പാക്കുക തുടങ്ങിയവയാണ് ഈ വെള്ളിയാഴ്ച ഒപ്പുവച്ച ഈ ധാരണാപത്രത്തിന്റെ ലക്ഷ്യം. ആഫ്രിക്കൻ നാടായ നൈജീരിയയിൽ ക്രൈസ്തവർക്ക് സ്വൈരജീവിതം അന്യമായിരിക്കുകയാണെന്ന് അന്നാട്ടുകാരനായ വൈദികൻ സാമബ്യൂട്ട്. നൈജീരിയയിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് ക്ലേശിക്കുന്ന സഭയ്ക്കുള്ള സഹായം അഥവാ എ ടു ദ ചർച്ച് ഇൻ നീഡ് എന്ന അന്താരാഷ്ട്ര പ്രസ്ഥാനത്തോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത ആക്രമണമുണ്ടാകുക എപ്പോഴാണ് എന്ന ഭീതിയിൽ കഴിയുന്ന അവർ തളർന്നിരിക്കുകയാണെന്ന് വൈദികൻ സാമബ്യൂട്ട് പറയുന്നു. ഇക്കഴിഞ്ഞ 7 ആഴ്ചകളായിട്ട് ആക്രമണത്തിൽ മരണമടഞ്ഞവരെ അടക്കം ചെയ്യുന്നത് അവസാനമില്ലാതെ തുടരുകയാണെന്ന് അദ്ദേഹം ആശങ്കയോടെ പറയുന്നു. ഫുലാനി കാലിവളർത്തൽ വർഗ്ഗക്കാരുടെയും ബോക്കോഹാറം ഇസ്ലാം തീവ്രവാദികളുടെയും ആക്രമണങ്ങൾ നൈജീരിയയെ ക്രൈസ്തവരഹിത രാജ്യമാക്കി തീർക്കുന്ന ഒരവസ്ഥയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിരീക്ഷകർ കരുതുന്നു. വാർത്തകൾ കഴിഞ്ഞു.
തുടർന്ന് സുവിശേഷ പരിചിന്തനം കേൾക്കാം. ആണ്ടുവട്ടം 25-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണിത്. ചിന്തകൾ പങ്കുവയ്ക്കുന്നത് ഫാദർ ജസ്റ്റിൻ ഡൊമിനിക് നെയ്യാറ്റിൻകര. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെ വാക്യങ്ങൾ.
ദൈവസ്നേഹത്തിന്റെ കാണാപ്പുറങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാനാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് ആവശ്യപ്പെടുന്നത്. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ ആഹ്വാനത്തോടെയാണ് തിരുസഭ ഇന്ന് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമയിലൂടെ വിശുദ്ധ മത്തായി സുവിശേഷകൻ ഇന്ന് നമ്മോട് പങ്കുവയ്ക്കുന്നു. സത്യത്തിൽ മാനുഷികമായ തലത്തിൽ ഒരു ചെറിയ അസ്വസ്ഥതയോടുകൂടി അല്ലാതെ ഇന്നത്തെ സുവിശേഷം നമുക്ക് ശ്രവിക്കുവാൻ സാധിക്കില്ല. കാരണം നമ്മുടെ നാട്ടുനടപ്പിനും തൊഴിൽ വേദന സമ്പ്രദായത്തിനും വിപരീതമായ ഒരു വേദന വിതരണ സമ്പ്രദായം ഇന്നത്തെ ഉപമയിലെ വീട്ടുടമസ്ഥൻ നടപ്പിലാക്കിയിരിക്കുകയാണ്. ഉപമയിലെ വീട്ടുടമസ്ഥൻ ദൈവമാണ്, മുന്തിരിത്തോട്ടം ദൈവരാജ്യവും. 5 പ്രാവശ്യമാണ് വീട്ടുടമസ്ഥൻ തന്റെ തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കുവാൻ ചന്തസ്ഥലത്തേക്ക് പോയത്. അതിരാവിലെ സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ രാവിലെ 6 മണിയോടുകൂടി, 3-ാം മണിക്കൂറിൽ രാവിലെ 9 മണിയോടുകൂടി, 6-ാം മണിക്കൂറിൽ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി, 9-ാം മണിക്കൂറിൽ ഉച്ചകഴിഞ്ഞ് 3 മണിക്കും, ഒടുവിൽ 11-ാം മണിക്കൂറിൽ വൈകുന്നേരം 5 മണിക്കും. അതിരാവിലെ ജോലിക്ക് വന്നവരോട് 1 ദെനാറ് നൽകാമെന്ന കരാറാണ് വീട്ടുടമസ്ഥനുണ്ടാക്കിയത്. ദിവസം അവസാനിച്ചപ്പോൾ 11-ാം മണിക്കൂറിൽ വന്ന് വെറും 1 മണിക്കൂർ മാത്രം ജോലി ചെയ്തവർക്കും പ്രതിഫലമായി 1 ദെനാറ് തന്നെ ലഭിക്കുകയാണ്. സ്വാഭാവികമായും ആദ്യം വന്നവരുടെ ഇടയിൽ മുറുമുറുപ്പുണ്ടായി. എന്നാൽ ദൈവം കാര്യങ്ങളെ കാണുന്നത് മാനുഷിക തലത്തിൽ അല്ലെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ ഈ ഉപമ. ഈ ഉപമയെ ശരിയായി മനസ്സിലാക്കുവാനുള്ള അടിസ്ഥാനമെന്നോണം നൽകിയിരിക്കുന്നത് ഇന്നത്തെ 1-ാമത്തെ വായനയിലെ യെശയ്യ പ്രവാചകന്റെ വാക്കുകളാണ്. അതിങ്ങനെയാണ്: കർത്താവരുളി ചെയ്യുന്നു, എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എന്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എന്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. ഈ തിരുവചനത്തിന്റെ ഉൾക്കാഴ്ചയിൽ നമുക്കിന്നത്തെ സുവിശേഷത്തിന്റെ ദൈവശാസ്ത്രപരമായ വശങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. 1-ാമതായി, ഈ ഉപമയ്ക്ക് യേശുവിന്റെ കാലത്തെ ബരിസേയരും ചുങ്കക്കാരുമായി ബന്ധമുണ്ട്. നിയമം കർശനമായി അക്ഷരം പ്രതി അനുസരിക്കുകയും നിയമങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ബരിസേയർ തങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ കൂടുതൽ നീതിയുള്ളവരാണെന്ന ഭാവേന ദിവസം മുഴുവൻ ജോലി ചെയ്ത ആൾക്കാരെ പോലെ പാപികളെയും ചുങ്കക്കാരെയും അവജ്ഞയോടും നിയമലംഘകരായും കണ്ടു. എന്നാൽ യേശു പാപികളെയും ചുങ്കക്കാരെയും തന്റെ ജീവിതത്തോട് ചേർത്തുപിടിക്കുകയായിരുന്നു. അവസാനം വന്ന ജോലിക്കാരെ പോലെ അവരും ദൈവത്തിന്റെ കരുണയ്ക്കും സ്നേഹത്തിനും ബരിസേയരെ പോലെ അർഹരാണെന്ന് തെളിയിച്ചു. 2-ാമതായി, ഒരാൾ ദൈവത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി പ്രവർത്തിക്കേണ്ടത് പ്രതിഫലത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ചല്ല, മറിച്ച് ദൈവത്തിനോടുള്ള സ്നേഹത്തെ പ്രതി ആയിരിക്കണമെന്നും ഈ ഉപമ പഠിപ്പിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാകട്ടെ എല്ലാവർക്കും നൽകപ്പെടുന്ന 1 ദെനാറ പോലെ ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാത്തതാണ്, സുസ്ഥിരമാണ്. മനുഷ്യന്റെ പ്രവൃത്തിയുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് ദൈവം തന്റെ സ്നേഹത്തിൽ മാറ്റം വരുത്തുന്നില്ല, പരിധി വയ്ക്കുന്നില്ല. ഒരു മനുഷ്യൻ എത്ര കഠിനമായി എത്ര ദീർഘമായി പ്രവർത്തിച്ചാലും മറ്റൊരുവൻ കുറച്ചു പ്രവർത്തിച്ചാലും രണ്ടുപേരും ദൈവമക്കളാണ്. രണ്ടുപേർക്കും ജീവിക്കാൻ ആവശ്യമുള്ളത് ദൈവം നൽകുന്നു. എന്റെ സഹോദരനെ ദൈവം സ്നേഹിക്കുന്നതുകൊണ്ട് എന്നോടുള്ള ദൈവത്തിന്റെ സ്നേഹം കുറയുന്നില്ല എന്ന് സാരം. മൂന്നാമതായി, അവസാനം വന്ന ഇവർ ഒരു മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ, എന്നിട്ടും പകലിന്റെ അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ എന്നു പറയുന്ന ഒരു കൂട്ടം ജോലിക്കാർ. ഇത്തരം ജോലിക്കാർ ദൈവരാജ്യത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്ഥാനമാനങ്ങളും സ്ഥാനക്കയറ്റവും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യലും മറ്റൊരുവന് അർഹമല്ലാത്തത് ലഭിച്ചു എന്ന അസൂയയും കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹവും ലഭിക്കാത്തതിനെക്കുറിച്ചുള്ള നിരാശയും അതിനെ തുടർന്നുണ്ടാകുന്ന ദേഷ്യവും ജനനം മുതൽ സഭയോട് വിശ്വസ്തനായിരുന്നിട്ടും ദൈവവും സഭയും സഭാധികാരികളും എന്നോട് അനീതി പ്രവർത്തിച്ചു എന്നുള്ള തോന്നലും വച്ചു പുലർത്തുന്നവർ. ഒരുപക്ഷെ നമുക്കും ചിലപ്പോൾ ഈ ചിന്തയൊക്കെ ഉണ്ടാകും. ഈ ദുഷ്ചിന്തയ്ക്ക് മറുപടിയായി ബെനഡിക്ട് പതിനാറാമൻ പാപ്പ ഭൗതികമായ ഒരു വ്യാഖ്യാനം ഈ സുവിശേഷ ഭാഗത്തിന് നൽകുന്നുണ്ട്. രാവിലെ മുതൽ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്തവർ കൂടുതൽ സമയം ദൈവത്തിന്റെ തോട്ടത്തിൽ സേവനം ചെയ്തതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. ജീവിതമാകുന്ന ദിവസത്തിന്റെ ആരംഭത്തിൽ തന്നെ ദൈവത്താൽ തന്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാൻ വിളിക്കപ്പെടുക എന്നതിനേക്കാൾ വലിയ ഭാഗ്യമില്ല എന്നാണ് പാപ്പ പറയുന്നത്. അതായത്, ജീവിതത്തിൽ എത്ര നേരത്തെയാണോ ദൈവത്തിന്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാൻ വിളിക്കപ്പെടുന്നത്, അവൻ ചൂടിനെയും പകലിന്റെ അധ്വാനത്തെയും പഴിക്കുകയല്ല വേണ്ടത്, മറിച്ച് അതിൽ ആനന്ദം കണ്ടെത്തണം. ജീവിതത്തിന്റെ ഛന്ദസ്ഥലത്ത് എന്തു ചെയ്യണമെന്നറിയാതെ വർഷങ്ങളോളം നിൽക്കുന്നതിനേക്കാൾ നല്ലതാണ് ദൈവത്താൽ ആദ്യമേ ജോലിക്ക് വിളിക്കപ്പെടുന്നത്. എല്ലാറ്റിനുമുപരി നാം പരിഭവിക്കേണ്ട കാര്യമില്ല, കാരണം ദൈവം തന്റെ കരാറിൽ വിശ്വസ്തനാണ്. നാലാമതായി നാം കാണുന്നത് ഈ ഉപമയിലെ ദൈവത്തിന്റെ ദീർഘക്ഷമയാണ്. തന്റെ തോട്ടത്തിലേക്ക് ആൾക്കാരെ തേടി ദിവസത്തിന്റെ ഏറ്റവും അവസാന മണിക്കൂറിലും ദൈവം പോകുന്നു. ദൈവത്തിലേക്ക് തിരിയുവാൻ എത്ര വൈകിയാണെങ്കിലും നാം മടിക്കേണ്ടതില്ല എന്ന ഓർമ്മപ്പെടുത്തൽ. ജീവിതമാകുന്ന ദിവസത്തിന്റെ 11 മണിക്കൂറിലും ജീവിതത്തിന്റെ ചന്തസ്ഥലത്ത് നമ്മെ തേടി നമ്മെ തന്റെ സ്വന്തം രാജ്യത്തിലേക്ക് ക്ഷണിക്കാനായി വരുന്ന ദൈവം. അതോടൊപ്പം തന്റെ ജോലിക്കാർക്ക് വാഗ്ദാനം ചെയ്യുന്നത് കുറച്ചുപേർക്ക് കുറച്ച് രക്ഷ അല്ലെങ്കിൽ കുറച്ച് സ്വർഗം, വേറെ കുറച്ചുപേർക്ക് കൂടുതൽ നിത്യരക്ഷ അഥവാ കൂടുതൽ സ്വർഗം എന്നല്ല, എല്ലാ പേർക്കും ഓരോ ദെനാറയാണ് അഥവാ എല്ലാ പേർക്കും ഒരേ നിത്യരക്ഷയും ഒരേ സ്വർഗവുമാണ് നൽകുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ചിന്തകൾക്കും വഴികൾക്കും അപ്പുറമുള്ള ദൈവത്തിന്റെ പദ്ധതിയെയും ദൈവസ്നേഹത്തെയും നമുക്ക് തിരിച്ചറിയാം. ജീവിതമാകുന്ന ചന്തസ്ഥലത്ത് ദൈവം നമ്മെ തേടി വരുമ്പോൾ നമുക്കും ദൈവരാജ്യത്തിൽ ജോലി ചെയ്യാനായി സന്തോഷത്തോടെ മുന്നോട്ടു പോകാം. സർവശക്തനായ ദൈവം നമ്മേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ ജസ്റ്റിൻ ഡൊമിനിക് നെയ്യാറ്റിൻകര പങ്കുവച്ച ആണ്ടുവട്ടം 25 വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്. തുടർന്നുള്ള ഗാനം ആലപിച്ചത് KG മാർക്കോസും സംഘവുമാണ്. രചന റവറൻഡ് MP ജോർജ്. സംഗീതം ജെറി അമൽദേവ്.
സർവേശ്വരാ കരുണതൻ പൊൻകതിർ ചൊരിയു സർവേശ്വരാ ശ്രീയേശുനാഥ മഹേശ ആശ തൻ പ്രകാശം ഏകുക ഏഴകൾക്കെന്നും Shit. പാപികൾ ഞങ്ങൾ തൻ പരിതാപഭാരം പോക്കുക ലോകവിധാത നാഥ ശരായാലയും മാനവർ തേകുക താതാ ആശ്രയം നിത്യവും നേർവഴി ജ്ഞാന ദീപ ജ്യോതി കനിവതിനാൽ
ഇതോടെ ഇന്നത്തെ മലയാള പരിപാടി സമാപിക്കുന്നു. നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം.